മത്തായി അദ്ധ്യായം 20.
ഒരു ഭൂ ഉടമയോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. അയാൾ അവിടെ മുന്തിരിക്കൃഷി നടത്തി. ഒരു പ്രഭാതത്തിൽ അയാൾ അവിടെ ചിലരെ ജോലിക്കായി അന്വേഷിച്ചുപോയി. ആ ദിവസത്തെ ജോലിക്കയാൾ ഒരു വെള്ളിനാണയം കൊടുക്കാൻ സമ്മതിച്ചു. അയാൾ വേലക്കാരെ തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 9 മണിക്ക് അയാൾ ചന്തയിലെത്തിയപ്പോൾ അവിടെ ചിലർ വെറുതെ നിൽക്കുന്നത് കണ്ടു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എന്റെ തോട്ടത്തിൽ പണി ചെയ്താൽ തക്ക കൂലി ഞാൻ തരാം. അതിനാൽ അവർ പോയി ജോലി ചെയ്തു. 12 മണിയോടെയും 3 മണിയോടെയും അയാൾ വീണ്ടും പുറത്തേക്ക് പോയി. അപ്പോഴൊക്കെ അയാൾ കുറെ പേരെ വീതം വേലയ്ക്ക് നിയമിച്ചു. 5 മണിയോടടുത്തപ്പോൾ അയാൾ വീണ്ടും ചന്തയിലേക്ക് പോയി. വേറെ ചിലർ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ദിവസം മുഴുവനും വെറുതെ നിൽക്കുന്നത്? അവർ അവനോട് മറുപടിയായി പറഞ്ഞു, ആരും ഞങ്ങൾക്കൊരു ജോലിയും തരുന്നില്ല. അയാൾ അവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി എന്റെ തോട്ടത്തിൽ പണി ചെയ്യുക. വൈകുന്നേരം തോട്ടമുടമ തന്റെ കാര്യസ്ഥനെ വിളിച്ച് പറഞ്ഞു, പണിക്കാരെ മുഴുവൻ വിളിച്ച് കൂലി നൽകുക. അവസാനം ഞാൻ വിളിച്ച ആൾ മുതൽ കൂലി കൊടുക്കൂ. ആദ്യത്തെ ആളുകൾക്ക് അവസാനവും. 5 മണിക്ക് പണിക്ക് ചെന്നവർ ആദ്യമെത്തി. ഓരോരുത്തർക്കും ഓരോ വെള്ളിനാണയം വീതം കിട്ടി. പിന്നീട് ആദ്യം വന്നവരെത്തി. തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കിട്ടുമെന്നവർ കരുതി. പക്ഷേ അവർക്കും 1 നാണയം വീതമേ കിട്ടിയുള്ളൂ. നാണയം കിട്ടിയപ്പോൾ അവർ തോട്ടമുടമയോട് പരാതിപ്പെട്ടു. അവർ പറഞ്ഞു, ഇവർ അവസാനം വന്നത് കാരണം 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. പക്ഷേ അങ്ങ് അവർക്കും ഞങ്ങൾക്ക് തന്ന അതേ കൂലിയാണ് കൊടുത്തത്. പൊള്ളുന്ന വെയിലിലും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു. പക്ഷേ തോട്ടമുടമ വേലക്കാരിൽ ഒരുവനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ന്യായമായാണ് പെരുമാറിയത്. 1 വെള്ളിനാണയത്തിന് പണിയാമെന്നല്ലേ നിങ്ങൾ സമ്മതിച്ചത്? അതിനാൽ നിന്റെ കൂലിയും വാങ്ങിപ്പോകുക. അവസാനം വന്നവനും നിനക്കും ഒരേ കൂലി നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സ്വന്തം പണം എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അവരോട് നല്ലത് ചെയ്തതിൽ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അതിനാൽ അവസാനക്കാരന് ആദ്യ സ്ഥാനം കിട്ടും, ആദ്യ സ്ഥാനക്കാരന് അവസാന സ്ഥാനവും.
യേശു യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. 12 അപ്പോസ്തലന്മാരും അവനോടൊപ്പമുണ്ടായിരുന്നു. നടന്നു പോകവേ യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരോട് സ്വകാര്യമായി സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു,
നമ്മൾ യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രൻ മഹാപുരോഹിതരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രനെ കൊല്ലണമെന്നവർ പറയും. അവർ മനുഷ്യപുത്രനെ ജാതികൾക്ക് നൽകും. അവർ അവനെ പരിഹസിക്കുകയും ചാട്ടകൊണ്ടടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. പക്ഷേ മരണത്തിന്റെ 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ സെബദിയുടെ ഭാര്യ തന്റെ മക്കളോടൊപ്പം യേശുവിനെ സമീപിച്ചു. ആ അമ്മ അവനു മുമ്പിൽ മുട്ടുകുത്തി ചില ആനുകൂല്യങ്ങൾ ചോദിച്ചു. യേശു ചോദിച്ചു,
നിനക്കെന്താണ് വേണ്ടത്?
അവൾ പറഞ്ഞു,
എന്റെ ഒരു മകനെ നിന്റെ രാജ്യത്ത് നിന്റെ വലത്തുവശത്തും മറ്റേ മകനെ ഇടത്തുവശത്തും ഇരുത്താമെന്ന് വാക്കുതരിക.
യേശു അവളുടെ പുത്രന്മാരോട് ചോദിച്ചു,
എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. എനിക്കുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ?
പുത്രന്മാർ പറഞ്ഞു,
ഉവ്വ്, ഞങ്ങൾ ചെയ്യാം.
യേശു അവരോട് പറഞ്ഞു,
യഥാർത്ഥത്തിൽ നിങ്ങൾ എന്റെ കഷ്ടം അനുഭവിക്കും. പക്ഷേ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ എനിക്കാവില്ല. അവരാരെന്നൊക്കെ എന്റെ പിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കായി അവൻ ആ സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലം അവർക്കേ കിട്ടു.
മറ്റു 10 ശിഷ്യന്മാരും ഇത് കേട്ടു. അവർ 2 സഹോദരന്മാരോടും രോഷാകുലരായി. യേശു എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. യേശു പറഞ്ഞു,
ജാതികളുടെ നേതാക്കൾ തങ്ങളുടെ അധികാരം ആളുകളുടെ മേൽ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ പ്രധാന നേതാക്കൾ തങ്ങളുടെ എല്ലാ അധികാരവും പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളോട് അങ്ങനെയായിരിക്കില്ല. നിങ്ങളിൽ ഒരാൾ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ശേഷിച്ചവരുടെ ദാസനാകണം. നിങ്ങളിൽ ഒരുവന് ഒന്നാമനാകണമെങ്കിൽ അവൻ അടിമയെപ്പോലെ നിങ്ങളെ സേവിക്കണം. മനുഷ്യപുത്രനെപ്പോലെ. മനുഷ്യപുത്രൻ വന്നത് സേവിക്കപ്പെടാനല്ല, മറ്റുള്ളവരെ സേവിക്കാനാണ്. അനേകരെ രക്ഷിക്കാൻ, സ്വന്തം ജീവൻ കൊടുക്കാനാണവൻ വന്നത്.
യേശുവും ശിഷ്യന്മാരും എരിഹോ വിട്ടുപോകവേ വളരെയധികം പേർ അവനെ പിന്തുടർന്നു. രണ്ട് അന്തർ വഴിയോര തിരിപ്പുണ്ടായിരുന്നു. യേശു വരുന്നുണ്ടെന്നവർ കേട്ടു. അതിനാൽ അവർ നിലവിളിച്ചു,
കർത്താവേ, ദാവീദിന്റെ പുത്രാ, ഞങ്ങളെ സഹായിക്കൂ.
എല്ലാവരും അന്തരെ വിമർശിച്ചു. അവർ അന്തരെ തടഞ്ഞു. എന്നിട്ട് ശാന്തരായിരിക്കാൻ പറഞ്ഞു. പക്ഷേ അന്തർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു,
കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളെ രക്ഷിച്ചാലും.
യേശു നിന്ന് അന്തരോട് ചോദിച്ചു,
ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്യേണ്ടത്?
അന്തർ പറഞ്ഞു,
പ്രഭോ, ഞങ്ങൾക്ക് കാഴ്ച വേണം.
യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവൻ അവരുടെ കണ്ണുകളിൽ തൊട്ടപ്പോൾ അവർക്ക് കാണാറായി. അവർ യേശുവിനെ പിന്തുടർന്നു.